സീസൺ ഡിവോഷൻ എടുക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാം. ഇത്തിരി പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു പഠിക്കുന്നു, അതിനപ്പുറമായി കർത്താവിന്റെ ഒരു പടി കൂടെ അടുത്തറിയുകയും കർത്താവിന്റെ ഒരു പടി ചേർത്തിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ദൈവദിന ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ആദ്യ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഒരു പാട്ട് ഞാൻ വളരെ കാലങ്ങളായി മറന്നിടണമെങ്കിലും കഴിഞ്ഞ ദിവസം പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് അത് വന്നു. നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് നിങ്ങൾക്കറിയില്ല, യേശുവിനെ കാണണം. എനിക്ക് അറിയാം. അന്ന് നമ്മൾ പാടിയ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും നിങ്ങൾ പാടിയത്. അന്ന് നമ്മൾ പാടിയപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? തീവ്രമായി, സാധാരണ രാശിയല്ല, തീവ്രമായി ആശിക്കൂ ഞാൻ എനിക്ക് യേശുവിനെ കാണണം. നമുക്ക് ഈ വചനം ആരംഭിച്ച് തന്നെ ചിന്തിക്കാം. Can we sing that song sincerely? എന്നെ ചോദിക്കുക, എന്തിനൊക്കെ പാട്ട് സിൻസിയറായിട്ട് പാടാൻ പറ്റുമോ? തീവ്രമായി ആശിക്കൂ ഞാൻ എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം. തീവ്രമായി ആശിക്കൂ ഞാൻ യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായാശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം. തീവ്രമായാശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ കേൾക്കണം, യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. തീവ്രമായാശിപ്പു ഞാൻ എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. ആരിപ്പാട്ട് എഴുതിയാൽ ചെങ്ങനെയെങ്കിൽ സോ ഐ വോണ്ട് ടു ടേസ്റ്റ് മൈ ജീസസ്, എനിക്ക് എന്റെ യേശുവിനെ ആസ്വദിക്കണം. പ്രിയമുള്ളവരെ, ഹിബ്രായലേഖനത്തിലെ ചില ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രൂത്ത് ബോസിന്റെ വഴിയിൽ കട്ടുകൾ വെറുതെ ചെന്നപ്പോൾ അവൾക്ക് ചില കട്ടുകൾ കിട്ടിയതുപോലെ ദൈവവേദത്തിൽ ബോസിന്റെ അല്ല, നമ്മുടെ കർത്താവിന്റെ വഴിയിൽ ഓരോ ദിവസവും വെറുക്കാൻ ചെല്ലുമ്പോൾ ആഗ്രഹത്തോടെ വെറുക്കുന്നവന് ചില കട്ടുകൾ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ വെറുക്കുന്നവള് വെറുതെയോടെ പോരത്തില്ല, കാരണം അവൾ ചെന്നത് ബോസിന്റെ വയലിലല്ല, നമ്മുടെ കർത്താവിന്റെ വയലിൽ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ വെറുതെയോടെ പോരത്തില്ല. ഹല്ലേലൂയ. ഒരു പുസ്തകത്തിന്റെ ഹെഡിങ് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ക്ലീൻസ് ഫ്രം ദ ലാൻഡ് ഓഫ് ബോസ്, ബോസിന്റെ ആ വയലിലെ ചില കതിരുകൾ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ബോസായ കർത്താവിന്റെ വഴി പെറുക്കാൻ പോയോ? പോയിട്ട് വല്ലതും കിട്ടിയോ? ഒരു കാര്യം ഉറപ്പ് പറയാം, നമ്മുടെ കർത്താവായ യേശുവിന്റെ വയലിൽ പെറുക്കാൻ പോയവർക്ക് നിശ്ചയമായിട്ടും കതിരുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്ന് പറയുന്നില്ലെങ്കിലും അവരുടെ മുഖത്ത് നോക്കി അറിയാം ആ കതിരുകൾ കിട്ടിയതിന്റെ സന്തോഷം. കാരണം അത് സാധാരണ ഗോതമ്പല്ല, അത് ഫൈനസ്റ്റ് ഓഫ് ദ വീറ്റ് ആയിരിക്കും, മെത്തരമായ ഗോതമ്പും പാറയിലെ തേനുമായിരിക്കും. അതിനൊരു മാധുര്യമുണ്ട്. അവര് ആ മാധുര്യം, ആ ഫ്രാഗ്രൻസ് ഈ വാതിൽ കടന്നു വരുമ്പോൾ അവർ വഹിച്ചുകൊണ്ട് വരുന്നത് പരിശുദ്ധാത്മാവിൽ ദൈവത്തോടുകൂടെ നടക്കുന്നവർക്ക് ആത്മാവ് ഇവരെ കണ്ട് സംസാരിക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രിയമുള്ള യേശുവിന്റെ കൂടെയുള്ള ജീവിതം ഇറ്റ്സ് എ പ്രോഗ്രസീവ്, അത് വളർന്നു വരുന്ന ഒരു ജീവിതം. ഇറ്റ്സ് എ പ്രോഗ്രസീവ് റെവലേഷൻ, അത് പ്രോഗ്രസീവാണ്. യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ വെളിപ്പാട് അത് വളർന്നു വരുന്ന വെളിപ്പാട്. ഉദാഹരണമായി ബദാനിയയിലെ മറിയ, നമ്മൾ ആദ്യം അവളെ കാണുന്നത് അവൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ വചനം കേൾക്കുന്നു. രണ്ടാമത് അവളെ കാണുന്നത് ലാസറുടെ മരണത്തിന്റെ യേശുവിന്റെ കാൽക്കൽ വീണ് അവൾ സംസാരിക്കുന്നു. സീ ദ പ്രോഗ്രഷൻ. മൂന്നാമത് അവളെ കാണുന്നത് തനിക്കുണ്ടായിരുന്ന വലിയേറിയ തൈര് യേശുവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊടുക്കുന്നതായി കാണാം. ഞാൻ നിങ്ങൾ എത്രത്തോളം വളർന്നെന്ന് പറയാം. നാം വലിയേറിയതെന്ന് കരുതി വെച്ചിരിക്കുന്ന ആ അലബാസ്റ്റർ ബോക്സ് കർത്താവിന്റെ കാലിൽ പൊട്ടിച്ചൊഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വളർന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പൊട്ടിച്ചൊഴുക്കുവക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് ആ സൗജന്യം ഇവിടെ വഹിച്ചുകൊണ്ട് വരുന്നത്. ഹെബ്രായലേഖനം 12:3 മൂന്നാം വാക്യം നമുക്ക് വായിക്കാം. ഹെബ്രായലേഖനം 12:3 മൂന്നാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് സാവധാനം.
നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു കൊടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു നോക്കി.
നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ. പ്രിയമുള്ളവരെ, ഈ വചനമാണ് ഈ സഭയോട് എന്ന് പറയാൻ ദൈവം ഹൃദയത്തിലാണ്. നിങ്ങളുടെ പുറമെയുള്ള ക്ഷീണമല്ല, ഉള്ളിൽ ആരെങ്കിലും ക്ഷീണിച്ചു മടുത്തിട്ടുണ്ടോ? ഇവിടെ ഉള്ളിലെ ക്ഷീണം ഉള്ളിലെ മടുപ്പ് ഒരുപക്ഷെ പുറത്തൊരാൾ കണ്ടാൽ മനസ്സിലാകില്ല. ഒരു കാര്യം ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ ഒരു കാര്യം ചെയ്യാനാ പറയും. പാപികളെ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. വേറെ ഹെബ്രലേഖനം പറയുന്നത് 3:1 നമ്മൾ വായിക്കുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ. അവിടെയും പ്രാർത്ഥിക്കാനോ ഉപസിക്കാനൊന്നുമല്ല പറഞ്ഞത്. അവിടെ പറയുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കാൻ. പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം പറയാം. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാൻ എന്തില്ല ഒന്ന് പറഞ്ഞാലേ. ശ്രദ്ധിച്ചു നോക്കാൻ എന്തില്ല? സമയമില്ല. സമയമില്ലെന്ന് പറയുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക. സമയമില്ലെന്ന് പറയുന്നവരോട് ഞാൻ ഒരു ഉദാഹരണത്തോടെ ആരംഭിക്കുക. നാട്ടിൽ നിന്ന് നിങ്ങൾ പാലക്കാട് നിന്നോ ചങ്ങനാശ്ശേരിയിൽ നിന്നോ കോട്ടയത്ത് നിന്നോ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ കാർ പിടിച്ചു വരിക. അപ്പം ഫ്യൂലിന്റെ നിങ്ങളെല്ലാം വണ്ടി പിടിക്കുന്നില്ല. ഫ്യൂലിന്റെ ആരോ ഇന്നത്താണെന്ന് നമുക്കറിയാം. അത് ആ തീരുന്ന ശൈലിയിലെത്തുമ്പോൾ നിങ്ങൾ വഴിയോട് പറയുക, ഇന്നൊരു കാര്യത്തിന് മാത്രം എനിക്ക് സമയമില്ല, കാരണം എനിക്ക് എന്ത് വന്നാലും 8 മണിക്ക് ബാംഗ്ലൂർ എത്തണം. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തിന് സമയമില്ല? പെട്രോൾ അടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയണം പ്രദേശ പിശിയുടെ ഇന്നൊരു വളരെ തിരക്കുള്ള ദിവസമാണ്, ട്രാഫിക് കൂടുതലുണ്ട്, പെട്രോൾ തീർന്നാലും കുഴപ്പമില്ല, ഇന്ന് എനിക്ക് പെട്രോൾ അടിക്കാൻ സമയമില്ല എന്ന് പറയുന്ന മനുഷ്യനെ നോക്കി നമ്മൾ എന്ത് പറയും? സ്വർഗം ദൈവത്തെ നോക്കാൻ പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയുന്ന വ്യക്തിയെ സ്വർഗം നമ്മള് പെട്രോൾ അടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് വഴി വണ്ടി തള്ളുന്ന ഒരുത്തനെ കാണുമ്പോൾ നമ്മള് കൈ പൈസ ഒന്ന് കേട്ടോ, നമ്മൾ അവനെ എത്രമാത്രം ദയനീയതയോടെ നോക്കുന്നത് പോലെയാണ് ഈ തിരക്കേറിയ ബാംഗ്ലൂർ സിറ്റിയിൽ കർത്താവിന്റെ ഫ്യൂവൽ സ്റ്റേഷനിൽ ചെന്ന് ഓരോ ദിവസവും നമ്മുടെ പെട്രോൾ നമ്മൾ അടിക്കുന്നില്ലെങ്കിൽ സ്വർഗം നമ്മളോട് ചോദിക്കും, വണ്ടി വഴി കിടക്കുന്നതിന്റെ കാരണം അറിയാവോ? കാരണം വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, ഇഞ്ചിൻ പ്രോബ്ലം അല്ല, നിങ്ങൾ പറയുന്നു പെട്രോൾ അടിക്കാൻ എനിക്ക് സമയമില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ. പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പ്രിയമുള്ള ഹെബ്രായ ലേഖനം നിങ്ങൾ വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഹെബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് ഈ ജാതികളിൽ നിന്ന് വന്നവരെക്കാൾ കൂടുതൽ എന്താ പറഞ്ഞത്, ഒറ്റപ്പെടുത്തലുണ്ടായ ഹെബ്രായ ക്രിസ്ത്യാനികൾക്ക്. അനന്യാസ് എന്ന് പറഞ്ഞൊരു ഒരു ഹൈപ്രിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്ത്യൻ യേശുവിനെ സ്വീകരിച്ച ഒറ്റയാളെ പോലും ഞങ്ങളുടെ സിനഗോഗിന്റെ ഏരിയയെ പോലും കയറ്റി, പ്രാകാരത്തിൽ പോലും അവരെ കയറ്റരുതെന്ന് കൽപ്പന. ഒരു പരിപാടിക്ക് അവരെ വിളിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവര് യഹൂദന്മാരായിരുന്നു,
ഇവരൊത്തിരി ഒറ്റപ്പെടലുകളും ഇവർ കടന്നു വന്നിരുന്ന യാഗങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ച് ഒരു പുതിയ ഒന്നിലേക്ക് യേശുവിലേക്ക് വന്നപ്പോൾ ഹെബ്രായ ലേഖനക്കാരൻ അവരെ പറഞ്ഞുറപ്പിക്കുക, ഇനി നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട, യാഗപീഠവും യാഗവും എല്ലാം ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ സിദ്ധതോക്കി കേട്ടിയില്ലേ, പേടിക്കണ്ട. നിങ്ങളെ പള്ളിയിൽ പുറത്താക്കി പേടിക്കണ്ട. അവര് നിങ്ങളെ ഒരു ഫംഗ്ഷൻസിന് വിളിച്ചില്ലെങ്കിൽ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ എബ്രായ സഭ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന ഈ യേശു ആരാണെന്ന് പഴയ നിയമം എല്ലാം അറിയാവുന്ന പറഞ്ഞു ആലോചിക്കണം. അവരെ പറഞ്ഞുറപ്പിക്കുന്നതാണ് എബ്രായ ലേഖനം. അവരെ പറഞ്ഞുറപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരുന്നാ മതി. വാണിജ്യ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നെ ആ ആശ്വാസത്തിലേക്ക് വരാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതുകൊണ്ട് രണ്ടിനൊന്ന് പറഞ്ഞു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ദൂതന്മാർ മുഖാന്തരം അല്ലെ ചെയ്ത വളരെ സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്പെടുത്തുകളാലും തന്റെ ശക്തിയാലും തന്റെ വചനത്തെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? ഒന്നാമത്തെ വാണിയുള്ളവരെ, രക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. രക്ഷ എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കുകയാണ്, ഈ സോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകരുതെന്ന് ദൈവവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. രണ്ടാമതായി പറയുന്നു, നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കട്ടെ. എന്താണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം? നിങ്ങൾ ബൈബിൾ പഠിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, രണ്ടിടത്താണ് യേശു അതിശയിച്ചെന്ന് ബൈബിൾ പറഞ്ഞു. യേശു തന്നെ അതിശയിക്കാന്, ഇത് മുഴുവൻ ഉണ്ടാക്കി യേശു എന്ത് കണ്ടിട്ട് അതിശയിക്കാന്? രണ്ടിടത്താണ് യേശു അതിശയിക്കുന്നത്. നിങ്ങൾ എടുക്കണ്ട, മത്തായി 8:10 ശതാധിപൻ പറഞ്ഞു, കർത്താവേ ജാതിയനാണ് കേട്ടോ, എന്നാ പറഞ്ഞ നീ എന്റെ പുരക്കകത്ത് വരാനായിട്ട് എനിക്ക് യോഗ്യത ഒന്നുമില്ല, പിന്നെ എന്റെ കീഴിലും പറയാളികളുണ്ട്. ഒരുത്തോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുന്നു. അതുപോലെ കർത്താവ് എല്ലാം നിന്റെ കണ്ട്രോളായതുകൊണ്ട് നീ അവിടെ വന്ന് മെനക്കറിന്റെ കാര്യം ഒരു വാക്ക് പറഞ്ഞു വരുന്നിരിക്കുകയാണ്. യേശു അതിശയിച്ചു, ഒരു ജാതിയിൽ ഇത്ര വിശ്വാസം. രണ്ടാമത് യേശുവിനെ അതിശയിപ്പിച്ചത് സ്വന്തം സ്ഥലത്ത് കണ്ടപ്പോ അവര് കുറെ കാര്യങ്ങൾ ചോദിക്കും. ഇവനാ മറിയുടെ മോനില്ല, എത്ര നാളായിട്ട് നമുക്ക് അവനെ അറിയാം, അവിടുത്തെ നാട്ടിലെ രീതിയിൽ സംസാരം. അടുത്ത വചനം, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ദൈവം ആശ്ചര്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പുറത്തുള്ളവന്റെ വിശ്വാസവും അകത്തുള്ളവന്റെ അവിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ ആദ്യ നാളുകളിൽ കണ്ടതിന്റെ അത്രയും വിശ്വാസം നമുക്കിപ്പോ ഉണ്ടോ? നമ്മൾ നമ്മളെ തന്നെ നോക്കിയാണ്. എനിക്ക് കർത്താവിനെ ആദ്യ സമയം ഞാൻ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ കർത്താവിനുണ്ടായിരുന്ന ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം ഇപ്പൊ നമുക്കുണ്ടോ? മൂന്നാമതായിട്ട് പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നമ്മളിൽ ആർക്കെങ്കിലും അത് വരാതെ പോയി എന്ന് വരാതിരിക്കാൻ, ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? ഭയപ്പെടണം. കാരണം കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് വന്നി. വിശ്വസിച്ചതായി നാം അല്ലയോ എവിടെ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞു. എവിടെ പ്രവേശിക്കുന്നത്? സ്വസ്ഥത ഉണ്ടോ? ഇടയ്ക്ക് നിർത്തി പോവുക. പിന്നെ പറയും, നമ്മളെപ്പോഴും അവർക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, ഒരു സ്വസ്ഥതയുമില്ല. പാട്ടുകാരൻ പോലും പറയാം, ഒരു സ്വസ്ഥതയില്ല. വീട്ടിന്റെ സ്വസ്ഥ, പുറത്ത് സ്വസ്ഥത ഇല്ലാതെ വീട്ടിൽ വരുന്നു, വീട്ടിൽ വരുമ്പോ അവിടെ സ്വസ്ഥതയില്ല. പിന്നെ പാട്ടുണ്ടല്ലോ, ഒരു സ്വസ്ഥതയുമില്ല. ഒരു കാര്യം ജീവനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സെൽഫിഷ്നെസ്സിന് ആരെ കുറ്റം വെക്കരുതെന്നറിയോ? ഒന്ന്, മറ്റുള്ളവരെ കുറ്റം വെക്കരുത്. രണ്ട്, ആരെ കുറ്റം വെക്കരുത്. ഈ ചില സഭകളാൾക്ക് വലിയ ഇഷ്ടം എന്താണെന്നറിയോ? എല്ലാ പ്രസംഗങ്ങളും ആർക്കെതിരെന്നറിയോ? ജനത്തിനെതിരെ ഒന്നും പറയത്തില്ല. പിശാചിനെതിരെയാ എല്ലാവരും വലിയ സന്തോഷം പറഞ്ഞോട്ടെ, പൈസ പറഞ്ഞോട്ടെ. കാരണം പിശാചാണ് നിന്നെ കൊണ്ട് പാപം ജയിച്ചത്, പിശാചാണ് അത് ഏറ്റ് അത് ചിന്തിന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഭയങ്കര ആത്മാവിൽ പോവാ. ഒരു കാര്യം ഞാൻ പറയാം, ഞാന് നിങ്ങളും ചെയ്ത പാപത്തിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. പൈസ കേട്ടോ, നമ്മുടെ സെൽഫിഷ്നെസിനും ഈഗോയ്ക്കും കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ദൈവത്തിനെ സംബന്ധിച്ച് കർത്താവേ, എനിക്ക് ഒത്തിരി സെൽഫിഷ്നെസ് ഉണ്ട്, എനിക്കൊത്തിരി ഈഗോയുണ്ട്. ഇപ്പോഴും ഞാനെന്ന ഭാവം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ നമ്മൾ റിപ്പന്റ് ചെയ്താൽ നമുക്കും ആ സ്വസ്ഥതയെ കടക്കാൻ സാധിക്കും. പൈസലോടെ പിശാച് എന്ത് ചെയ്യുന്നവനാണ്, പക്ഷെ നമ്മുടെ സെൽഫിഷ്നെസ്സിൽ നമ്മൾ അവനെ പഴിചാരി രക്ഷപ്പെടുന്നുണ്ടോ? കർത്താവേ എന്റെ സെൽഫിഷ്നെസ് എന്നോട് നീ ക്ഷമിക്ക. ആ കാര്യം പറഞ്ഞപ്പം ആ ഒരു സ്വാർത്ഥതയോടെ ഞാൻ പറഞ്ഞത് കർത്താവ് തിരുമ്പ സമ്മതിച്ചാൽ മതി, ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ കടന്നു വരും. അടുത്തതായിട്ട് ഹെബ്രായർക്കുള്ള ഒരു പ്രോബ്ലം പറഞ്ഞാൽ എന്നാ അറിയാം, അത് മനുഷ്യഭാഷ പറഞ്ഞാൽ വിഷമിക്കരുത്. ഇവിടെ ഇപ്പൊ പി എസ് സിക്കോ ഡിഗ്രിക്കോ പഠിക്കുന്ന ഒരു പയ്യനോട് ഇരിക്കാൻ ഇരിക്കുന്നത് അവന് കുപ്പിപ്പാലോട് പഠിച്ചുകൊണ്ട് എന്നാ തോന്നുന്നത്, വലിയൊരു പയ്യൻ ബാഗിൽ നിന്ന് എടുത്ത് റീഡിംഗ് ബോർഡിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നാ തോന്നുന്നു? ഇത് തന്നെയാണ് ആത്മാവിൽ ആ എഴുത്തുകാരൻ തോന്നിയത്. പാല് കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ, തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം നിറഞ്ഞവര് കഴിക്കേണ്ട ഫുഡിന് പകരം എപ്പോഴും പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? പാല് കുടിക്കാൻ അർത്ഥം മനസ്സിലായോ? സ്പിരിച്വലി ചോദിച്ചു നമ്മുടെ ദൈവം തിരുവനന്തപുരത്തിൽ ഏത് ഭാഗം വായിക്കുന്നു? ഓ എബ്രായർക്ക് വിചാരിച്ചു, അത് യഹൂദന്മാർക്കുള്ളതാണ്. ഇപ്പോഴുള്ള ഒരു രണ്ട് വെളിപ്പാടാണ് എബ്രായർക്ക് നാം പ്രാപിക്കേണ്ടത്. ഒന്ന് ജീസസ് ക്രൈസ്റ്റ് സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട് പ്രാപിക്കണം. രണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഹൈ പ്രീസ്റ്റ്. രണ്ട് വെളിപ്പാടാണ് എബ്രായർക്ക് അറിവാട്ടി കണ്ടുകൊണ്ട് കാര്യമില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? രണ്ട് വെളിപ്പാടുകൾ പ്രാപിച്ചെടുക്കണം. ഒന്ന്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. രണ്ട്, യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. യേശു ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹൈ പ്രീസ്റ്റ്. ആത്മാവിൽ നമ്മൾ കാണണം, ആത്മാവിൽ കണ്ടുകൊണ്ട് വേണം. അതാണ് നമ്മളെ ആരാധനയ്ക്ക് ആരാധന വർഷിപ്പ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് കുറെ സംസാരിക്കാനല്ലേ വർഷിപ്പിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ഞാൻ പറയാം, നാം ദൈവത്തെ യഥാർത്ഥമായിട്ട് വർഷിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസുമില്ല. നാം മുമ്പേ കേട്ടല്ലോ, ഇവിടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ അവിടെയും മഹത്വപ്പെടുത്താം. ഇവിടെ പുതിയ പാട്ട് പാടുകയാണെങ്കിൽ അവിടെയും പുതിയ പാട്ട് പാടാം. ഇവിടെ സ്തുതിക്കുകയാണെങ്കിൽ അവിടെ സ്തുതിക്കാം. ഇവിടെ ഇവിടെ കർത്താവിനെ സ്നേഹിച്ചാൽ അവിടെ അവിടെ ചിലപ്പോൾ പുതിയതൊന്നും ആരംഭിക്കുന്നില്ല. അപ്പോൾ എബ്രായ ലേഖനക്കാരെ വീണ്ടും പറയുകയാണ്, എന്നാൽ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, വാക്ക് ശ്രദ്ധിക്കണം, ആറിന്റെ 11, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ ലക്ഷ്യം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്കെ നമ്മറിയാം, അങ്ങനെ നിങ്ങൾ എന്താകാതെ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിരിക്കും. ഈ സഭയെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറയാം, എല്ലാവരും കേട്ടോ. ഒരു 10 വർഷം മുമ്പ് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ, നാട്ടിൽ നിന്ന് ഒരു പ്രീച്ചറെ വിളിച്ചപ്പോ പ്രീച്ചർ അതാണ് ചോദിക്കുക, ഒരാൾക്കാർ പറയുന്നവരുണ്ട്, ചോദിച്ചു എന്താ ഈ സഭയോട് പറയുന്നത്. അപ്പം എനിക്ക് സഹോദരന്മാർ അന്നേരം പറഞ്ഞു, സ്ഥിരതയില്ലായ്മ, കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞു. ആ സഹോദരം അമ്മ ക്രിസ്തുവിൽ സ്ഥിരമായി വസിക്കുന്നതിനെ കുറിച്ച് ഒരു 2-3 മെസ്സേജ് പറഞ്ഞു. അതിനുശേഷം വേറൊരു മീറ്റിങ്ങിന് വേറൊരാള് ചോദിച്ചു, എന്താ ഈ സഭയോട് പറയണ്ടേ? അതിശയ സഹോദരന്മാർ പറയുന്നത് ഞാൻ കേട്ടതാ, കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞേ. കാരണം സഭയുടെ പ്രോബ്ലമാണ്, കുറച്ചു ദിവസം വായനവും വായോ പുതിയ എരിശിലേമിൽ ഇറങ്ങി വരുന്നവരെ പോലെ കുറച്ചു ദിവസം കണ്ട യാതൊരു സന്തോഷവുമില്ല, സുവിശേഷവുമില്ല, പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. ഇവിടെയുള്ളവർ ശ്രദ്ധിക്കാം ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോലും ഒരു ഉഷാർ വരുന്നില്ല. അറപ്പാണ്. അങ്ങനെ നമ്മൾ ആ എന്ത് പറ്റി എന്നോർത്ത് വിചാരിക്കുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആണ്ട് പുതിയ വെളിപ്പാടുകൾ തേജസ്വഭാവമാണ്. ഇതിന്റെ ഒരു തനിയാവസ്ഥ നടന്നിരിക്കുക. പക്ഷെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഓട്ടം
എങ്ങനെ ഓടണം? ഇപ്പം നല്ല എന്ത് എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. അത് ബ്രദറെ അതെ, സ്ഥിരതയോടെ ഓടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോ കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുമ്പോ സ്ഥിരതയോടൊക്കെ ഓടാൻ മതി. പക്ഷെ ഇതിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം. പോയി തരുന്ന നോക്കിയാൽ മതി, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കുക. ബ്രദർ ലോറൻസ് എന്ന് പറയുന്ന പ്രാജ്യസ്വത്ത പ്രശ്നസ്വത്തലോട് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ആ മനുഷ്യൻ, അദ്ദേഹം ഒരു പാചകക്കാരൻ, വെളുപ്പിന് 4 മണി രാത്രി 11 മണി വരെ അധ്വാനിച്ച മനുഷ്യൻ ലോകത്തിടക്കയിൽ കിടന്നപ്പോ പുള്ളി എന്തൊക്കെയോ പറയുകയും പാടുകയും ചെയ്തപ്പോ ആളുകൾ ചോദിച്ചു, ബ്രദർ ലോറൻസ് ഈ മരണക്കിടക്കയിൽ നിന്ന് എന്ത് ചെയ്യാം? പുള്ളി പറഞ്ഞു, എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പുള്ളിയുടെ പോയി ചോദിക്കുക, മരിച്ച ശേഷം എന്നെ ചെയ്യാൻ പോവാ? പുള്ളി പറയും, മരിച്ച ശേഷവും ഞാൻ ഇവിടുത്തെ ആരാധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു കൺസിസ്റ്റൻസി നാം 1 മിനിറ്റ് കൂടെ നിർത്തുക. എനിക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടോ? ബൈബിൾ വായന ഞാൻ ആരംഭിച്ചതാ 1 ജനുവരി, പക്ഷെ ലേഖ പുസ്തകമായപ്പോഴത്തേനും ഇടിച്ചു നിന്നു. പ്രാർത്ഥന ചെയ്യുമ്പോഴേ ഭയങ്കര ഉത്സാഹത്തോടെ ആരംഭിച്ചതാ, പക്ഷെ എന്ന് ചെയ്യുമ്പോഴേ പ്രാർത്ഥന സമയമാകുമ്പോ ഓരോരോ പോരാട്ടങ്ങൾ. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ഈ ഒരു പ്രതിസന്ധി, ഈ സ്ഥിരതയില്ല എങ്കിൽ കർത്താവേ. വീടുകളിൽ പലതും സുവിശേഷം പറയാൻ പൊക്കോണ്ടിരുന്നതാ, പക്ഷേ ഇത്തിരി പേര് വന്ന ദിവസം ഇടയ്ക്കൊരു 10 ദിവസം നാട്ടിൽ പോയിട്ട് വന്ന ശേഷം എല്ലാം തരണം. എനിക്കതിന്റെ ഇത് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് ജസ്റ്റ് നാട്ടിൽ വരെ പോയതുകൊണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അതോടുകൂടി എല്ലാം പിന്നെ ഒന്നേ തുടങ്ങേണ്ട അവസ്ഥയാണ്. പക്ഷെ ബൈബിൾ നമ്മോട് പറയുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി. ഇനി ഹെബ്രായകാരന്റെ 10:23 ഞാൻ ജസ്റ്റ് 10:23 നമുക്കുള്ള വാണിയായിട്ട് എടുക്കുക. പറയുന്നത് ഈ അതിന്റെ ഒരു സിമ്പിൾ ട്രാൻസ്ലേറ്റ് പറയാം, അതായത് മലയാളം സിമ്പിളായിട്ട് ഞാൻ പറയാം. ചിലർ സാധാരണയായി ചെയ്യുന്നത് പോലെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ബാക്കി പറയാമോ? ചിലർ സാധാരണയായി ചെയ്യുന്ന പോലെ എന്ന് പറയാമോ? ചിലർ ഇവിടെ ചിലർ സാധാരണയായി, ചിലർ സാധാരണ ഒരു കാര്യം, സാധാരണയായി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാനായി വിചാരിക്കരുത്. സഭായോഗം എത്ര മണിക്കാണ്? എല്ലാവരുണ്ടോ അവിടെ തന്നെ? എത്ര മണിക്കാണ്? ഞാൻ എന്റെ ഭാഷ ഞാൻ പറയാം, നിങ്ങളുടെ ഏരിയയിലെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ടല്ലോ, അതും സഭായോഗമാണ് അല്ലേ? ചിലർ സാധാരണയായി ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവർ കൂട്ടായ്മയ്ക്ക് വരുന്നൊരു അസാധാരണ കാര്യമാണോ? മാത്രം ചിലര് അസാധാരണമായ കാര്യം പറ്റും ചെയ്യുന്നു, പറ്റി എന്നെ പറ്റിയത്. ചിലർ സാധാരണയായി ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം ശ്രമിച്ചു കൊടുക്കുക. നാളെ സമീപിക്കും തോറും അതധികം അധികമായി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 98 തുടങ്ങിയപ്പോഴേ, കൂട്ടായ്മ തുടങ്ങിയപ്പോ ഉള്ളതിനെക്കാട്ടിലും 10 ഇരട്ടി കൂട്ടായ്മ ഇപ്പൊ വേണം നടത്താം. നാളെ സമീപിക്കും തോറും എന്ത് ചെയ്യണം? അത് പിന്നെ നമ്മൾ ഇപ്രായ 12 പറഞ്ഞ ശുദ്ധീകരണം നമ്മൾ കേട്ടു, ദിനംപ്രതി ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ. ഞാൻ വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്ഥിരത ലഭിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തലുമായ യേശുവിനെ, യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു പോകണം. ഞാൻ ഈ നോക്കുന്നുണ്ട് എന്നെ നമ്മൾ വിചാരിക്കുക, വേറെ വല്ല പറഞ്ഞ പോരാ, ഈ നോക്കുന്നുണ്ട് എന്നെ പറഞ്ഞു ആത്മീയ ജീവിതത്തിന് പറയാം. മരുഭൂമിയിൽ ജനത്തെ അഗ്നിസർപ്പങ്ങൾ കഴിച്ചപ്പോ ദൈവം ഉപയോഗിച്ച വ്യവസ്ഥ എന്നാ? രക്ഷപ്പെടാനുള്ള ഒരു വ്യവസ്ഥ വരച്ചത് എന്നാ പറയുക? ഉയർത്താൻ പറഞ്ഞു, ജനത്തോട് പറഞ്ഞു, എന്നാ നോക്കാൻ പറഞ്ഞു, ലുക്കാൻ ലീവെന്നാ പറഞ്ഞു, നോക്കുക ജീവിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, യേശുവിനെ നോക്കുന്നതാണ് ആത്മീയ ജീവിതം. ഇനി സങ്കീർത്തനങ്ങളിൽ പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ ചുമ്മാ നോക്കിയത, പക്ഷേ യേശുവിലേക്ക് നോക്കിയവർ ഇംഗ്ലീഷിൽ പ്രകാശിതരായിരുന്നല്ല. എങ്ങനെ എഴുതിയിരിക്കുന്നത്? റേഡിയന്റ്, ഭയങ്കര പ്രകാശമായിരുന്നു അവർക്ക്. ഒറ്റ കാണും, എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര പ്രകാശം. അതൊരിക്കലും ഗ്ലാമർ ഒന്നും ഗ്ലോത്തൊന്നും അല്ല, അതാ ഡിവൈൻ ഗ്ലോറിയാണ്.
അവങ്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടറിയാം അവരുടെ മുഖം പ്രകാശിതമായി, അല്ലെങ്കിൽ അവരുടെ ഹൃദയം പ്രകാശിതമായി. അവരുടെ മുഖം എന്തിയതില്ല, ലജ്ജിച്ചു പോലും. ഒന്നാമത്തെ കൽപ്പനയാണ്. രണ്ട്, മൂന്നാമത് സഭയോട് പറയുന്നു, ലുക്ക് ആൻഡ് റിഫ്ലക്ട് ഗോഡ്സ് ഗ്ലോറി. അതെവിടെയാ ഉള്ളത്? കർത്താവ് ആത്മാവാകുന്നു, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാമെല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായ ഇനി യേശുവിനെ ഞാൻ ഇനി നിങ്ങൾ കേട്ടി നാളെ പെട്ടെന്നാക്കാം. യേശുവിനെ നമുക്ക് നോക്കാൻ പറയും. യേശുവിനെ എങ്ങനെ നോക്കുന്നു ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ ചിലര് പറയുന്ന ഈ വിശ്വാസത്തിന്റെ കാര്യം എന്തെങ്കിലും ഒന്നും കാണാൻ വേണ്ടേ? ശരിയല്ലേ? അതേവിധം കണ്ടുപോയിട്ട് എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഒന്ന് കാണാൻ വേണം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാരോഗ്യന് ദൈവത്തിന്റെ ഫോട്ടോകൾ ആവശ്യമുണ്ടോ? ഹാരോഗ്യ ദൈവത്തിന്റെ ഫോട്ടോകൾ ആവശ്യമുണ്ടോ? ഇല്ലെന്ന്. കാരണം അവൻ കൂടെ നടക്കുകയാണ്. ഈ കൂടെ ഇല്ലാത്തവനെ ഫോട്ടോകൾ ആവശ്യം പറയല്ലേ? അച്ഛന്റെ ഫോട്ടോ കേട്ടോ, അച്ഛൻ മണ്ട കഴിച്ചു പോയി. കൂടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടെ ഇരിക്കുന്ന ഒരാളുടെ ഫോട്ടോ എന്തിനാണ്? ഇവിടെ കൂടെ ഇരിക്കുക, ഉള്ളിൽ വസിക്കുക. ശ്രദ്ധിച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാനായിട്ട് പറയുകയാണ്. യേശു ആരാണെന്ന് ഹെബ്രായർ ഒന്ന് നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. ഹെബ്രായർ ഒന്നിൽ പറയുകയാണ്, അതെ, യേശു ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് സംസാരിച്ചു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി. അവന്റെ തേജസ്സിന്റെ പ്രവയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൻ വഹിക്കുന്നവനുമെന്ന് പറഞ്ഞ ആദ്യം വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു ലോകം ഞാൻ ആരംഭിച്ചെങ്കിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവ് എന്ന് പറയുന്നവൻ അവൻ നിത്യമായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഒരു വെളിപ്പാട് പ്രാപിക്കണം. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? അവൻ നിത്യനാ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അടുത്ത വേണ്ടതാണ് നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. യേശു നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞു പോകാം. യേശുവിനെ കാണണം. നിങ്ങൾ സുവിശേഷം വായിക്കാറുണ്ടോ? ഓ, സുവിശേഷം സഹോദരൻ, അത് സഹോദരൻ, അത് ജാതികൾ വായിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുക. ദൈവങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഗോസ്പൽ വായിക്കണം. മാർക്കോസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, യേശുവിന്റെ സ്നാനം. യോഹന്നാനോട് പിതാവ് പറഞ്ഞായിരുന്നു, നീ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തും, പക്ഷെ ഒരാളെ പ്രത്യേകമായിട്ട് പറഞ്ഞു. നിങ്ങൾ എന്നോട് ചേർന്ന് ഒന്ന് ചിന്തിക്കണേ. ഇപ്പൊ അടുത്താഴ്ച അത് സ്നാനപ്പെട്ടു പറഞ്ഞു. ഇപ്പൊ അവര് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം, ഇത് ആരാ, ഇത് എവിടുന്ന് വരുന്നു ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ ഒരാളെ നോക്കുന്നവരല്ല യോഹന്നാൻ നോക്കിയെന്നല്ല ചിന്ത. ഓരോരുത്തരും വരുമ്പോൾ പുരോഹിതൻ മോനെ ഭയങ്കര എന്നാ പറഞ്ഞേ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവനാ. എന്നെ നോക്കുന്നറിയോ? ഓരോരുത്തരും വരുമ്പോൾ നോക്കുന്ന ആരാണ്? കുറവുണ്ടോ? നോക്കുന്നു പാപത്തിന്റെ എന്തെങ്കിലും മാർക്കുണ്ടോ? വന്നൊന്ന് മുഴുവൻ പാപത്തിന്റെ മാർക്കുള്ളവനായിരുന്നു യോഗൻ. ഞാൻ അവരെ വിളിക്കാൻ നോക്കി വിളിച്ചു. സർപ്പസന്തതികളെ, ആണലി സന്തതികളെല്ലാം വിളിച്ച് ഭയങ്കര മിനിറ്റ് നടത്തി സ്ഥാനപ്പെടുത്തി പോകാൻ പറഞ്ഞു. ഇനിയും പാപം ചെയ്യുന്നവന് കോടാലി വെച്ചിരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത ഒന്നാണ് അവന്റെ ദേഹത്തും മുഴുവൻ പാപത്തിന്റെ മാർക്ക. അങ്ങനെ ഒരു ദിവസം സീ ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിനത് കാണാൻ നസറാണ് യേശു. ജീസസ് ഒരു നസറത്ത് പാതയുടെ ക്യൂരി അവ കടന്നു വരിക. യോഹന്നാൻ അവനെ അടിപൊളി നോക്കി. പുരോഹിതന്മാർ വേണം വിലയിരുത്താനായിട്ട് കുഞ്ഞാടിന് ഊനമുണ്ടോ? ഊനമില്ലാത്ത കുഞ്ഞാടിനെ വേണം യാഗം കഴിക്കാൻ. യോഹന്നാൻ സുതാവ് നോക്കിട്ട് പറഞ്ഞോ, ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത്ര നാൾ ആളുകൾ വിളിച്ച് യോഹന്നാൻ പറഞ്ഞു, തിരിഞ്ഞിങ്ങോട്ട് നിന്ന് പറഞ്ഞു, നീ എന്നെ സ്നാനപ്പെടുത്തുന്നു. യോഹന്നാൻ ഇടയ്ക്ക് മോളോട് നോക്കുന്നുണ്ട്. കാരണം പിതാവ് ചില കാര്യം പറഞ്ഞായിരുന്നു. അന്ന് വരെ വന്നവരൊക്കെ ശ്രദ്ധിക്കണം. നാല് ഡോക്ടർ ഉള്ളവരൊക്കെ വന്നു. ബൈബിളിൽ ലോയർ ഡോക്ടർക്കുള്ളവരും ഫാരിസിയും ശാസ്ത്രിമാരും അവരും ഇവരും വലിയ വലിയ ആളുകളൊക്കെ വന്നപ്പോഴും സ്വർഗം പിടരുക പോയിട്ട് അവിടുന്ന് ഒരു അനക്കം പോലും. പക്ഷേ നസറത്തിലെ 30 വയസ്സുകാരനായ ചെറിയ മറയിലെ സാധാരണക്കാരനായ കർപ്പന അവൻ നടന്നു വന്നപ്പോൾ സ്വർഗം പിളർന്നു. പരിശുദ്ധാത്മാവ് പ്രാപുന്ന പോലെ ഇറങ്ങി വന്ന് അവന്റെ മേലിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി, "This is my beloved son." വരന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ സ്നാനപ്പെട്ടവരാ, പാപത്തിലേറ്റു വന്നവരൊക്കെയാ. പക്ഷെ ഞാൻ പറയാം, നമ്മൾ പാപത്തിൽ ജനിച്ചവരും പാപത്തിൽ ജീവിച്ചവരുമാണ്. പക്ഷെ യേശുവിനെ കുറിച്ച് പറയാം, അവനിൽ പാപമില്ലായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാറ്റമോ മാറ്റങ്ങളുടെ നീളമില്ലാത്ത വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വന്നവനാണ്. ഇതാ യേശുവിനെ നോക്കുക എന്ന് പറയുന്നു. എന്നെ യോഹന്നാന്റെ വീറ് വാശിയൊക്കെ എവിടെ പോയാലും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ആത്മാവിൽ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ പ്രശ്നം പൂർത്തിയാകുന്നില്ല. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ഒരു പിക്ചർ പരിശുദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ആ പിക്ചർ കൊണ്ട് ഈ മെസ്സേജ് ഞാൻ പറയുമ്പോഴും ആത്മാവിനെ കണ്ടുകൊണ്ടിരിക്കണം. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇങ്ങനെ സകല നീതി നിർത്തിക്കുന്നത് യേശു പൂർവ്വ മനുഷ്യനായിരുന്നു. അവൻ പൂർണ്ണ ദൈവമാണ്. പരിശുദ്ധമായ ശാസ്ത്രജ്ഞർ ഇടയ്ക്കിടയ്ക്ക് ഒരു സത്യം പറയുന്നു, അത് അവന്മാരറിയാതെ പറയുന്നു. ദൈവത്തിനല്ലാതെ ആർക്ക് പാപങ്ങളെ മോചിക്കാൻ കഴിയും? ദൈവത്തിനല്ലാതെ അവന്മാരുടെ ഒരു മെയിൻ വിഷയമാണ് ആരാധന സ്വീകരിക്കുന്നത്. ദൈവത്തിനല്ലാതെ ആർക്ക് ആരാധന സ്വീകരിക്കാൻ കഴിയും? ഇതായിരുന്നു അവരുടെ മെയിൻ വിഷയം. അത് കഴിഞ്ഞിട്ട് സ്നാനം കഴിഞ്ഞിട്ട് നേരെ പോയത് മരുഭൂമി. അവരോട് താമസിച്ച് ഇത് വൈകിട്ട് രസം എഞ്ചോയ്ത് പോയത് കാട്ടു മൃഗങ്ങളോട് താമസിക്കുകയാണ്. കാരണം പുറത്തുള്ളവരോട് താമസിക്കുമ്പോൾ നോക്കുന്നത് കാത്തുമൃഗങ്ങളാണ്. ഇതിലൂടെ പേര് ദൂതന്മാരെ മനുഷ്യ സൂക്ഷിച്ചു തിരിച്ചു വന്ന് തന്നെ ശുശ്രൂഷ ആരംഭിക്കുക. അപ്പൊ അന്നുവരെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് യേശു ഇടയ്ക്കിടയ്ക്ക് ഒരു കളിയ വരുന്നുണ്ടോ? എന്റെ ഒരു ദിവസം വരുന്നുണ്ടോ? അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്റെ ശുശ്രൂഷ. ഇന്നും പണ്ട് പറഞ്ഞു അറിയത്തോലും കാരണം സ്വന്തക്കാരും ബന്ധുക്കാരും പോലും മനസ്സിലാക്കിയില്ല. അങ്ങനെ സ്നാനം കഴിഞ്ഞ് ആത്മാവിന്റെ നിറവോടെ ഗലീലയിലേക്ക് വന്ന് അവിടെ തന്റെ പ്രവൃത്തി അവൻ ആരംഭിച്ചു. അവൻ്റെ ദാസനെ
ഒരേ സമയം രാജാവായി. ഇതാ നിന്റെ രാജാവ്, നീതിമാനും ജയശാലിയുമായി.
കഴുതപ്പുറത്തൊരു വരുന്ന സക്രിയ പറഞ്ഞാൽ അടുത്തത് പറയാതെ ഇതാ ഞാൻ താങ്ങുന്ന പറഞ്ഞു. ഞാൻ താങ്ങുന്ന ദാസൻ എന്നുള്ള വാക്കിന് അർത്ഥമല്ല. ഇപ്പൊ വലിയ വീശ ഇതുണ്ടല്ലോ ദാസൻ, ഇവിടെ ദാസൻ ദാസൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദാസൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അണ്ടർ റോവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ കപ്പലിന് പല തട്ടമായിരുന്നു. ഏറ്റവും താഴെക്കരയിലുള്ള സ്ലേവരി തൊഴയാൻ ഇങ്ങനെ വലിക്കും. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞാൽ ഇത് മൂവാണ്. ഇച്ചിരി വെയിറ്റുള്ള ദാസൻ എവിടെ ഇരുന്നു? മോളിൽ ആ കപ്പലിനെ പോയാൽ കഴിയും. മേളിൽ ഏറ്റവും നമ്മളുണ്ട് കൊള അവനിരിക്കുന്ന ഏറ്റവും താഴെ അവൻ ഇരിക്കുന്ന അറിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവനെ ആരും കാണത്തില്ല കേട്ടോ, അവനെ ആരും കാണത്തില്ല. നമ്മൾ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ മേക്ക് മൈ സർവന്റ് ലോർഡ്, എന്റെ ഒരു ദാസനാക്കണേ കർത്താവേ. സമീപം ചോദിക്കട്ടെ, അവരെ സർവന്റ് ലോർഡ് അല്ലോ? സഹോദരമാരെ സൗകര്യമാരും ഒന്നുമില്ല. അവരെ സർവന്റ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒരുപക്ഷെ രഹസ്യമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമായിരിക്കാം. ആരും അറിയാതെ നിങ്ങൾ അത് നിങ്ങൾ ദൈവമായിട്ടുള്ള ധർമ്മം. ഞാൻ ചോദിക്കട്ടെ, താഴത്തെ ദാസനായിരിക്കും ഇരുത്തേക്ക് മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്പോട്ട് ഇൻ ദ ബോട്ട്. ഈ ചർച്ചയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾ ഏറ്റെടുക്കാമോ? എന്തുമായി പറഞ്ഞു കഥ ചോദിക്കുന്നതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു
ഒരു ഒരു പണി ഏറ്റെടുക്കാൻ പറ്റുമോ?
അത് കർത്താവേ, നിങ്ങള് ദാസന്മാരാണെങ്കിലും ഞങ്ങള് പാളത്തെ നിലയിൽ നിന്ന് തുടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ഞങ്ങൾ കാണണം. പ്രൈസോടൊക്കെ പറയട്ടെ. പ്രിയമുള്ളവരെ, ഇതാ ഞാൻ തങ്ങുന്ന എന്റെ ദാസൻ. അതിലിറങ്ങിയില്ല സാർ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇറങ്ങി വന്നിട്ട് വരണകയുള്ള മനുഷ്യനെ കണ്ടുപിടിച്ച് എഴുതിപ്പിക്കുന്നു. നിങ്ങൾ അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നുന്നു.
ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ മഹാബലി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്തില്ല.
കുറച്ചു പറ്റണം കഴിയുന്നത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, സ്വർഗത്തെ കളഞ്ഞതനായിത്തീർന്നവൻ ആ പുരോഹിതന്മാരെ പോലെ ആദ്യ സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അവരെല്ലാം ലേഖ്യ പൗരോഹിത്യത്തിൽ യാഗം കൂടെ കൂടെ കഴിച്ചു നിൽക്കുമ്പോൾ ഇവിടെ ഇതാ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു ഒരു ഹല്ലേലൂയ ശാലേം രാജാവായ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ. അവന് വംശാവലിയില്ല, അവന് പിതാവില്ല, മാതാവില്ല. ഇവരെന്നേക്കും പുരോഹിതനായി, എന്നേക്കും പുരോഹിതനായി അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മുടെ കരങ്ങളെ വെച്ച് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ.
ഈ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കാത്തോളം എനിക്ക് നിങ്ങൾക്കും ആരാധിക്കാൻ കഴിയത്തില്ല. അതിപരിശുദ്ധ സ്ഥലത്തിന്റെ തേജസ് കാണുമ്പോൾ ഞാൻ നിങ്ങൾ മറച്ചറച്ച് നിൽക്കുന്നെങ്കിൽ യേശുവിന്റെ രക്തത്താൽ തന്റെ ദേഹമെന്ന തിരിച്ചില കീറി ഒരു പുതിയ വഴി നമുക്ക് തുറന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ കണ്ട ഒരു കാര്യം ഞാൻ പറയും.
നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പുരാതനമായിരിക്കുന്ന യാക്കോബായ കുടുംബത്തിൽ പുരാതന യാക്കോബായും പുരാതന കത്തോലിക്കയും എന്റെ കടക്കമെന്ന് അറിയാം. പാലത്തിന് പുറത്ത്
അവരെ വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ട്. അത് ഞാൻ പറയത്തില്ല. യൂദന്മാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്.
അങ്ങനെ ഞാൻ അവിടെ പാലത്തിന് പുറത്ത് കിടന്നുകൊണ്ട് അന്ന് ദൂരെ ഈ സാമ്പാറാണിയുടെയും ഈ കുന്തിരിക്കത്തിന് പഴയതേമല്ലേ പുകയും ഇതൊക്കെ കണ്ട് എന്തോ എന്തോ ഇവനെ ആരാധിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാണപ്പോ ഒരു ദിവസം പുത്രൻ വന്നിട്ട് തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി ഒരു പുതിയ വഴി തുറന്നിട്ട് പാളയത്തിന്റെ പുറത്ത് കൊച്ചുരോഗങ്ങളുടെ കട ഇടയ്ക്കിടെ നിന്നെ കയ്യപ്പിടിച്ച് പ്രാകാരത്തിൽ കൊണ്ട് വിശുദ്ധീകരിച്ച് വിശ്വസ്ഥലത്ത് കൊണ്ടുവന്ന പിതാവിന്റെ അടുത്തിലേക്ക് നീന്തുതീകരണത്തിനായി പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിന്നടിയാൾക്ക് പിതാവിൻ സന്നിധാവും. എങ്ങനെയാണ് നിന്നടിയാൾക്ക്? നിന്നടിയാൾക്കു പിതാ നന്ദി പറയുക ദൈവത്തിന്, നന്ദി പറയുക ദൈവത്തിന്. ഞങ്ങളൊക്കെ പണ്ട ചെറുപ്പത്തിലെ സ്ഥലത്തോട് പുറം പറമ്പിൽ പാളയത്തിൽ പുറത്തിറങ്ങുന്നവരവിടെ ഇരിക്കുന്ന എല്ലാവരും. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല കീറിയതുകൊണ്ട് നമ്മൾ രാവിലെ പാടി എവരിത്തിങ് വലിയ വിദ്യാസക്കാരായി. അപ്പ 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 പിതാവേ. പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെയും നിങ്ങളുടെ റെസ്റ്റിന്റെ സ്വസ്ഥതയുടെ അടിസ്ഥാനം നിങ്ങളുടെ പ്രശ്നങ്ങളല്ല. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ പറയും എന്റെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ആരാധിക്കുന്ന വാഷിംഗ് പാർട്ടി സ്കൂൾ വാഷിംഗ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവനോട് നിങ്ങൾ തോന്നി. അവിടെ ഇന്നേക്കാൾ പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങൾ സഭയെ വാച്ച് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയ വലിയ പ്രശ്നത്തോടെ കടന്നു പോകുന്നു. ആത്മാവിൽ ദൈവത്തെ ശ്രദ്ധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. എനിക്ക് മനസ്സിലായി വ്യത്യാസം ഉത്തരവുള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവല്ല. ക്രിസ്ത്യൻ പ്രോഗ്രസ് ഡസന്റ് കൺസിസ്റ്റ് ഇൻ സീ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ കാണുന്നതല്ല, ബട്ട് ഇൻ സീ ഓൾ തിങ്സ് മോർ ക്ലിയർലി. പഴയ കാര്യങ്ങളെ ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. ദ സെയിം ക്രൈസ്റ്റ്, ദ സെയിം ക്രോസ്.
ആട്ടുകൊട്ടന്മാരുടെയും കളക്കിടങ്ങളുടെ രക്തം ജഡീ ശുദ്ധി വരുത്തിയെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കന അർപ്പിച്ച യേശുവിന്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവപ്പുറത്തുകളിൽ പോകുകയും ജീവിത ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ എത്രയധികമായി യോഗ്യരാക്കാം. പ്രൈസലോട്ട് ഞാൻ ആരാധിക്കും. കടന്നു വരുമ്പോൾ എന്റെ ഉള്ളിലെ ഒരുപക്ഷെ എന്റെ കോൺഷ്യൻസും ഒരുപക്ഷെ പിശാചവശം എന്തൊക്കെ പറഞ്ഞാൽ പിതാവിന്റെ വലതുഭാഗത്ത് മഹാപുരോഹിത വേഷത്തിൽ ഞാൻ എന്റെ കർത്താവിനെ ആത്മാവിൽ കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ആരാധനയുള്ളൂ. ഹല്ലേലൂയ്യ. അവനാണ് എന്നെ ആരാധനയ്ക്ക് യോഗ്യനാക്കിയത്. അവനാണ് എന്നെ ജീവിതത്തെ സ്തുതിപ്പാൻ യോഗ്യനാക്കിയത്. അവനാണ് അപ്പച്ചാ പിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നത്. അവനാണ് എന്നെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ്യ. രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയത് മറ്റാരുമല്ല, അവനായിരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ മർക്കോസും അവനൊക്കെ വായിക്കണം. വീട്ടിൽ പോയി ജോർജ് ആണാമെന്ന് പറഞ്ഞ രാജാവാണ്. നാസികള് ഇംഗ്ലണ്ടിന്റെ അനേക സ്ഥലങ്ങൾ ബോംബിച്ച് നശിപ്പിച്ചപ്പോൾ ഈ ജോർജ് ആറാമൻ രാജാവ് ഒരു ദിവസം ഇനി വേഷമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സാധാരണ വേഷത്തെ അവരെ കാണാൻ പോയി. ഒരു കഥയുണ്ട്, നടന്ന സംഭവം. ഈ സാധാരണ വേഷത്തിൽ അങ്ങനെ നടന്ന സ്ലമ്മയോട് നടന്നപ്പോ ഒരു പോയിന്റിൽ എത്തിയപ്പോ അദ്ദേഹത്തിന് ജനത്തിന്റെ കർത്തർ കണ്ടപ്പോ ഭയങ്കര കരച്ചു പോകും. അപ്പൊ അദ്ദേഹം ഒന്ന് രാജാവാണെന്നൊക്കെ മറന്ന് അവിടുത്തെ കാര്യം ഭാഗങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അവൻ നമ്മളെ സ്നേഹിക്കും. ജോർജാറാമൻ പോട്ടെ, രാജാതിരാജാവായി കർത്താവ് ഇത്താണ് ഭൂമിയിലേക്ക് ഇറങ്ങി എങ്ങനെ പ്രവർത്തിച്ചറിയോ? ക്രിസ്തുതലൈഹിക ജീവകാലത്ത് ഉറച്ചു നിലവിലോടും കണ്ണുനീരോടും പറഞ്ഞില്ലേ? കണ്ണുനീരോടുകൂടെ അപേക്ഷയും അഭിയാചന കഴിക്കുകയും ഭയപ്പെട്ട നിമിത്തം ഉത്തരവിടുകയും ചെയ്തു. പുത്തല്ലെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളായി അനുസരണ പഠിച്ച് തിരഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഇവർക്കും നിത്യരക്ഷിക്ക കാരണം തന്നെയായിരുന്നു. അവൻ കരയുമ്പോൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ എന്റെ അന്തരാത്മാവ് ഉറക്കെ പറയണം, സീ ഹീ ലവ്സ് മീ, ഹീ ലവ്സ് മീ. അവൻ എന്നെ സ്നേഹിക്കണം. പത്ത് വർഷം നമ്മളുടെ കരങ്ങൾ പിടിച്ചാൽ എഴുതിപ്പിച്ചു കുറ്റവെങ്കിൽ അവൻ തൊട്ടു തുടർന്ന് ആവശ്യമില്ല. കണ്ണുകുരുടെ വെച്ച പുറത്ത് കയ്യെ പിടിച്ചോണ്ട് പോയി. നിങ്ങൾ ആത്മാവിന് കാണുന്നു കത്ത അവർക്ക് കയ്യെ പിടിച്ചോണ്ട് ഊരിന് പുറത്തു കൊണ്ടുപോയി. പക്ഷെ ആളുകൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല. അതാണ് മിക്ക ആളുകൾ ചിന്തിച്ചാൽ അറിയാം. ഞാൻ ഇപ്പോഴത്തെ കാലം ചിന്തിക്കുന്നത് ആളുകൾ ചിന്തിച്ച് തെറ്റിദ്ധരിക്കട്ടെ. രണ്ട് കാര്യത്തിന് എക്സ്പെൻസ്, ഒന്ന് ഗ്രോസറീസ്, കട പോയാൽ ഭയങ്കര വിലയാണ്. രണ്ട് ഹോസ്പിറ്റൽ. അപ്പൊ അവര് ചിന്തിച്ചത് യേശുവിന്റെ കൂടെ കൂടിയ രണ്ട് കാര്യങ്ങൾ ഓക്കെയാണ്. എന്താ ഗ്രോസറി ഷോപ്പിൽ പോകണ്ട, കാരണം എന്നാ ഉണ്ടാക്കിയോളൂ, ബ്രെഡ് ഇഷ്ടം ഉണ്ടാക്കിയോളൂ, പിന്നെ ബ്രെഡ് ഉണ്ടാക്കിയ കഥ കറികൾ ഉണ്ടാക്കാൻ പറ്റിയത്, പിന്നെന്താ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യം. അപ്പൊ അവരെല്ലാം പറഞ്ഞു, സാറേ പോകല്ലേ, നിങ്ങൾക്ക് രാജാവായിട്ടിരിക്കണം, കാരണം ഗ്രോസറിക്ക് ഭയങ്കര വിലയാ, ആശുപത്രിയുടെ അതൊക്കെ പോലും പോകാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് അവരെ സ്നേഹിച്ചു. അവസാനത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളതായി. കമ്പാഷനേറ്റ് ജീസസ്. നിങ്ങൾ ആ കർത്താവിനെ നോക്കുന്നുണ്ടോ? ഇത് നോക്കാത്തോടെ നമ്മൾ നമ്മുടെ ഭാഗമേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ വേറെ അവസാനിപ്പിക്കാം. യാഗോസിന്റെ വീട്ടിൽ ചെന്ന കാര്യം യാഗോസം ആദ്യം നമ്മളല്ലേ അപ്പോയിന്റ്മെന്റ് എടുത്താണ് യാഗോസം. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഒക്കെ കാണുമ്പോൾ വേറെ അടക്കി അറിയാലോ. നമ്മൾ കാര്യം നമ്മൾ പേഷ്യൻസ് ഒക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ കണ്ടോളൂ. യാഗോസ് ആണ് പറഞ്ഞത് എന്റെ മോൾക്ക് സീരിയസ് ആണ്, അത്യാസന നിലയില്ല, യേശു എത്രയും പെട്ടെന്ന് വന്നിട്ടോ ആണ് അവന് വിശ്വാസമില്ല. മരിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റുന്ന വിശ്വാസമില്ല. അങ്ങനെ പോകുന്ന വഴി ഞാൻ വിചാരിക്കുക യാഗോസും യേശുവും ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നാദാണ് പോകുമ്പോഴാണ് ഇടയ്ക്കുള്ള ആരാണ് യാഗോസ് എന്താണ്. ഞാനാണ് ഈ കർത്താവെ, ഞാനല്ലേ നിന്നെ വിളിച്ചത്, ഞാനല്ലേ നിന്നെ വിളിച്ചത്, എന്റെ മോർക്കല്ലേ അസുഖം എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിരുത്തി വസ്ത്രത്തെ തത്തെന്ന് പറഞ്ഞിട്ട് നീ അവനോട് സംസാരിച്ച് സമയം കാണാൻ അവിടെ അവിടെ പ്രശ്നമാണ്. കർത്താവ് കർത്താവിനൊന്നും വിഷയല്ല. പിന്നെ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കാതെ അറിയാം ഈ പോയിന്റിൽ ദൈവം പ്രവർത്തിച്ചില്ലേ, പിന്നെ എല്ലാം അവസാനിക്കും. ദൈവം പറയുന്നു കർത്താവ് ഒരു പോയിന്റ് ഉണ്ട് പ്രവർത്തിക്കാൻ, ഈ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എല്ലാം. കർത്താവ് അവിടെ കുരിശാല അത്ര സമയെടുത്തുണ്ടെങ്കിൽ ചിന്തിക്കണം, തിരിഞ്ഞു നോക്കി ആരാ എന്നെ തൊട്ടത്, ആരാ തൊട്ടത്, അവളെ എന്നെ തൊട്ടത് അപ്പുറത്തേക്കാണ് നിൽക്കുകയാണ്. അങ്ങ് വിളിച്ച് അവള് വന്നു നിന്റെ വിശ്വാസം പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ചോദിക്കല്ലേ, അത്യാവശ്യം വിളിക്കല് പോകുന്ന വഴിക്ക, അല്ലെങ്കിൽ നീ അവിടെ നേരത്തെ ചോദിച്ചു പറഞ്ഞാലും
അവിടെ ചെന്ന് യാഗസ്വന്റെ ഭാര്യ കൈക്ക് വിളിച്ചിരുന്നെ. എന്നെ ടച്ച് ചെയ്ത് ഒരു ഭാവമുണ്ട് അവിടെ. ആല എഴുന്നേറ്റ് കഴിഞ്ഞ പിന്നെ എന്നാ സന്തോഷമായിരിക്കും, അവര് പിന്നെ കുടുതലും പാട്ടുമായിരിക്കും. കത്താ പറഞ്ഞു ഇച്ചിരി ഫുഡ് കൊടുത്തേ കണ്ടോ, ആലയെ വിശന്ന് കിടക്കണ കുറച്ച വേറെ വിശന്ന് കിടക്കണോ. ശിശുക്കളെ കണ്ടപ്പോഴത്തേനെ മാറി ജണച്ചെന്നാണ് ഇവിടെ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വീട്ടില് എന്റെ ഡയറിയിലൊക്കെ നമ്മൾ എഴുതി വെക്കണം. സംസ്കൃതം ചോദിക്കും ഇപ്പോൾ എടുക്കണ്ട, കർത്താവിന്റെ കഥ നിർമ്മിച്ചിരിക്കുന്നില്ല, ഞങ്ങളിച്ച് നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യമില്ല, അല്പവിഷം ഇടപെടില്ല. ഞാൻ എന്റെ പ്രാണനെ ആരോപിച്ചുണ്ടാക്കിയിരിക്കുന്നു അമ്മയുടെ അടുക്കൽ മുന്നോട്ടി നാളെ കഴിഞ്ഞ പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ ദൈവം എന്റെ അടുക്കൽ എഴുതി വെക്കാമോ കഥാവിനെ? ഒത്തിരി ഒത്തിരി വിഷയങ്ങള്, പക്ഷെ ഞാനിത് ഞാൻ കൂടെ എഴുതിയാ പോകുന്നത് എനിക്ക് പറ്റത്തില്ല. എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യം ആരംഭിച്ചുകൊണ്ടിരിക്കുക ആ സിംപ്ലിസിറ്റി എന്ന് പറയാം. നിങ്ങളൊക്കെ പറയാനുണ്ട് അതെ, ഞാനിത് ഒന്നും നടക്കില്ല പറഞ്ഞിട്ടുണ്ടോ? ഞാനില്ല ഇവിടെ നടക്കേണ്ടതാണ്, ഒന്നുമല്ല സമാധാനമായി. നമുക്ക് തോന്നുന്നു ഞാനില്ല ഒന്നും നടക്കില്ല, നമ്മുടെ പിന്മാറ്റം നടത്താൻ മതി. പക്ഷെ പറയണം കർത്താവേ, എന്തൊക്കെ കാര്യങ്ങളാ പുള്ളി ശീലിച്ചു മടുക്കുക. സ്കൂളുകാരുടെ ഇഷ്യൂ കഴിയുമ്പോഴത്തേനാണ് വീട്ടിലെ ഇഷ്യൂ, വീട്ടിലെ ഇഷ്യൂ തീർന്നപ്പോ നാട്ടിലെ. അതിനിടയ്ക്ക് പിശാചിന്റെ പോരാട്ടം, അതിനിടയ്ക്ക് ശാരീരിക ക്ഷീണം, അതിനിടയ്ക്ക് ഫിനാൻഷ്യൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു കാര്യം പറയണം ഇപ്പൊ ഞാനിടയ്ക്ക് ബോസ് വിളിച്ചിട്ട് ഫയറിങ് മുപ്പാതി മണി നിർത്തി വന്നെങ്കിൽ പുള്ളി അവിടെ ലോഡ് വഴിയെന്ന് വീഴുന്ന അവിടെ പറയാം. കുറച്ച് പ്രസൻസ് അത്തരം ഞാൻ പറഞ്ഞു കഥാവെ നിനക്കറിയാലോ ഇല്ല പറഞ്ഞൊന്ന് മനസ്സിലാക്കട്ടെ. എത്ര വർഷമായിരിക്കും നിനക്ക് കഥാവെ നമ്മുടെ മക്കളെ എല്ലാ ദൈവത്തിനും അറിയാം കഥാവെ. എന്റെ ബുദ്ധിക്കത്താത്ത വൻ കാര്യം ഒന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എന്റെ പ്രാണനെ ആലോചിച്ച് മിണ്ടാതാക്കി എനിക്ക് അങ്ങനായിരിക്കും ഞാൻ നിന്നെ ആശ്രയിക്കാം. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിന്നെ ആശ്രയിക്കാം. എന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഞാൻ നിന്നെ ആശ്രയിക്കുക. ഞാൻ ഒരു പക്ഷേ 90 വയസ്സുള്ള എന്നെ കേൾക്കുന്നുണ്ടായി, 80 വയസ്സുള്ള അറിഞ്ഞിരിക്കും, കൊച്ചുകളെ കേൾക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിന്റെ മടിയിൽ എനിക്ക് ഇച്ചിരി എക്സ്ട്രീം തോന്നി മനസ്സിലായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമുക്ക് ഇന്ന് പോലെ ഏൽപ്പിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു നിമിഷം എനിക്ക് കഥാവും അല്ലെങ്കിൽ നമ്മൾ പറയണം മത്സരിപ്പം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ആത്മീയമായിട്ട് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ അടിപ്പിക്കും, ആത്മീയമായിട്ട് വളരുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തെ അടിപ്പിക്കും. കാര്യം ആ നിഷ്ഠ സ്വസ്ഥലയം പഠിക്കുന്നു തമിഴിലൊരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ ഭാഷക്കാർക്കും അത് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് പാടി ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഞാനിത് പാട്ടുകാരെ പറഞ്ഞതാണ്, തായ്മടിയിൽ തമിഴ് ജനങ്ങൾ പുറമേ പോകും തകത്തനെ പാടിയൊക്കെ സാധിച്ചിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പാട്ട് എനിക്ക് അതിന്റെ ഫുൾ മീനിങ് ഒന്നും അറിഞ്ഞു. അവന്മാര് പറഞ്ഞു കവലയില്ലേ എനിക്കറിയാം, തായ്മടിയിൽ തവരുകൾ കുഴന്തയെ പോലെ ഞാൻ കത്ത കരം പിടിച്ചുകൊണ്ടേ
എന്നെ ദിനം എന്നെ നടത്തുന്നേ താനേ സഫാരി വേട്ടയ്ക്ക് പോയ അമേരിക്കയുടെ ഒരു നേതാവ് തിയോഡോർ റൂസ്വെൽറ്റ് എന്ന പുള്ളിയുണ്ടാവും. കപ്പൽ എല്ലാവരും സംസാരിക്കുന്ന പുള്ളിയുടെ പുള്ളി വൈകുന്നേരം ആകുമ്പോൾ പുള്ളി വലിയ വീരവാദം കഴിക്കാതെ എട്ടാഴ്ച ഇതിന് പോയതാ ഏതാ നയത്തിന് പോയതാ. 50 വർഷം കർത്താവിന് വേണ്ടി വേല ചെയ്ത് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പം എട്ട് ആയത് എന്നാ പറഞ്ഞ ഓപ്പൺ ജീപ്പിൽ സവാരിക്ക് പോയോ ഭയങ്കര. അതിനകത്ത് പറയുന്ന ഈ പുള്ളി അതിനകത്ത് സ്ത്രീ പറയുന്നുണ്ട് ഈ പുള്ളി ഇച്ചിരി എക്സ്ട്രാ ഇച്ചിരി കള്ളമൊക്കെ പറയുന്നുണ്ട്. അവിടെ അങ്ങനൊന്നും ഇല്ല, പക്ഷെ പുള്ളി പറയുമ്പോ പറഞ്ഞു കൊടുത്തു അതൊക്കെ കൂടുക. അവസാനം കപ്പൽ ജീവിതം തട്ടിയപ്പോ ഇവരെ ജീവിക്കാൻ ആരും എവിടെ ദിവസം ജീവിക്കാതെ ഇത്തിരി പേരി വരിക തീരെ തട്ടി. അപ്പൊ ആ സഹോദരി ഡൗണ് സഹോദരി ഡൗൺ ആയിട്ട് സഹോദരി കൂടുതലാണ് ഒന്ന് രണ്ട് ദിവസം 50 വർഷം കഴിഞ്ഞ് വരിക വീട്ടിലപ്പോഴും ആ വിഷമം മാറുന്നില്ല. പുള്ളിക്ക് ഇച്ചിരി വിഷമുണ്ടായി ആരും ഒന്നും പറഞ്ഞില്ല. അപ്പം ആ വിഷമത്തിലെ സഹോദരൻ പ്രാർത്ഥിക്കാൻ എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പുള്ളിയുടെ മുഖം തെളിഞ്ഞു നേരിട്ട് പുള്ളി പറഞ്ഞു ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മൈ സൺ യു ആർ നോട്ട് ഹോമിറ്റ് എന്റെ ദൈവത്തെ നീ ഇതുവരെ പറഞ്ഞില്ലേ ഡിസ്കറേജ് ആവട്ടെ നിന്റെ ദൈവത്തെ നീ ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ തീരത്തേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുക അന്ന് നമ്മൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവാണ്. പ്രൈസ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.